ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പിതാവായ ദൈവത്തിന് സ്തുതിയും ബഹുമാനവും മഹത്വവും സ്തോത്രവും എന്നെന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിൻ്റെ കൃപയാൽ സാധു ക്രിസ്റ്റോഫർ എന്ന എളിയവനെ കർത്താവ് സന്ദർശിച്ച് കർത്താവിനെ കണ്ടുമുട്ടുവാനും അവൻ്റെ കൃപ അനുഭവിപ്പാനും ഈ ഭൂമിയിൽ ഇടയാക്കിയ ദൈവത്തിനെ സ്തുതിക്കുന്നു. എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ട ഏവരനും ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ ഒരു നാമധേയ ക്രിസ്ത്യാനിയ കുടുംബത്തിൽ ജനിച്ചു. നാമധേയ പാരമ്പര്യ പ്രകാരം എൻ്റെ 13-ാമത്തെ വയസ്സ് വരെയിലും വളർത്തപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ നാമധേയ പള്ളി പാരമ്പര്യ ഭക്തികളിൽ ഞാനും ഭക്തിയുള്ളവനായി സൺഡേസ് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുകയും അവിടെ നിന്നുള്ളതായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അച്ചര രീതിയിലുള്ള അറിവ് കിട്ടിയ അല്ലാതെ ആത്മീയ രീതിയിൽ ക്രിസ്തുവിനെ കുറിച്ചതായ ഏതൊരു പരിജ്ഞാനവും എനിക്ക് ലഭിച്ചില്ല. കർത്താവിൻ്റെ പ്രാർത്ഥന, വിശ്വാസ പ്രമാണം, 10 കൽപ്പന, ഭാഗ്യവചനം എന്നുള്ളതായ ഇവകളെ അച്ചര രീതിയിൽ കാണാതെ ചൊല്ലി പല പാട്ടുകളും സൺഡേ ക്ലാസ് പരീക്ഷകളിൽ പ്രൈസും മേടിച്ചു ഇങ്ങനെ നാട്കൾ കടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ 13-ാമത്തെ വയസ്സിൽ എനിക്ക് സ്വന്തമായി ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും അടിമപ്പെടാതെ സ്വാധീനമായി ജീവിക്കണമെന്നതായ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അതിന് പ്രകാരം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നതായ 7 പാസ്സായി 8-ാമത്തെ ക്ലാസ്സിൽ 13 ദിവസം പോയി. അങ്ങനെ എൻ്റെ പഠിപ്പ് ഞാൻ നിർത്തി. പഠിപ്പ് നിർത്തിയ ഉടനെ എൻ്റെ വീട്ടിൽ സ്കൂളിന് പോകാത്ത കാരണത്താൽ വളരെ ജോലികൾ തന്ന് എന്നെ കഷ്ടപ്പെടുത്തുവാൻ തുടങ്ങി. അതുകൊണ്ട് എൻ്റെ വീടും വിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അങ്ങനെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യൂണിയൻ ഓഫീസിലുള്ള നേതാക്കന്മാരുടെ ഇടിപിടി വേലകളെ ചെയ്തുകൊണ്ടും എൻ്റെ സ്വന്തമായി മനസ്സും ജഡവും ആഗ്രഹിച്ച പ്രകാരം ഈ ഭൂമിയിൽ ജീവിക്കണമെന്നുള്ളതായ നിലയിൽ ഒരു ജീവിതം തുടങ്ങി. അങ്ങനെ ജീവിച്ചു കൊണ്ടിരുന്നതായ സമയം പാപത്തിലും വളരെ തുഷ്ടനായിട്ടും ദൈവ പ്രമാണങ്ങളിലും ദൈവഹിതത്തിനും മാറായി ജീവിക്കുന്ന ഒരു ജീവിതം എൻ്റെ ജീവിതമായിരുന്നു. വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ പാപത്തിൻ ചമ്പളം മരണം എന്നതുപോലെ പല പാപങ്ങൾ എന്നെ മരണത്തിന് ഏതുവായ നിലയിൽ എന്നെ കൊണ്ടുപോയി കൊണ്ടിരുന്നത് എനിക്ക് അറിയുവാൻ സാധിച്ചു. അങ്ങനെ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ഒരു ദിവസം തിന്നുവാനോ കുടിപ്പാനോ കിടക്കുവാനോ കഴിയാത്ത ഒരവസ്ഥയിൽ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായി. എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം എന്താണെന്ന് തേടാൻ തുടങ്ങി. ഒരു പരിഹാരവും എനിക്ക് കിട്ടാത്തതുകൊണ്ട് ആത്മവൃത്തി ചെയ്ത് എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നത് ഇതിന് ഒറ്റ മാർഗമെന്ന് ഞാൻ കരുതി. എന്നാൽ വേദപുസ്തകം എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ മനുഷ്യൻ ഒരിക്കൽ മരിക്കുന്നതും പിൻപു അവൻ ന്യായവിധിയിലേക്ക് ദൈവസന്നിധിയിൽ വന്ന് നിൽക്കേണ്ടതും ആകുന്നു. മരണത്തിൻ്റെ ശേഷം പിന്നും അവൻ മഹാ കഷ്ടത വേദന നിത്യ കാലങ്ങളായി അനുഭവിക്കണം എന്നുള്ളതായ സത്യം മനസ്സിലാക്കാതെ ഇപ്രകാരം മരിച്ചാൽ എല്ലാം തീരും എന്നതായ എണ്ണത്തോട് ആത്മവിദ്യയ്ക്ക് വേണ്ടി ഒരുങ്ങി. അങ്ങനെ 47 അടി ആഴമുള്ളതായ ഒരു കിണറ്റിൽ ചെന്ന് ചാടി. അതിൽ ചില അടുത്ത് കണ്ടുകൊണ്ടിരുന്ന ചിലർ ഉടനെ ആ കിണറ്റിൽ കയറുകൊണ്ടൊന്ന് ഇറങ്ങി അവിടെ നിന്ന് എന്നെ കാപ്പാറ്റി രക്ഷപ്പെടുത്തി. എന്നാൽ അതിൻ്റെ ശേഷവും എപ്പോഴും എനിക്ക് മരിക്കണം മരിക്കണം മരിക്കണം, ഈ ലോകത്തിൽ ജീവിക്കേണ്ട എന്നതായ ഒരു തീരുമാനത്തോട് പിന്നും ഫോറാമിക്സ് ആസിഡ് 125 cc റബ്ബർ മരത്തിൽ ഒളിക്കാൻ വെച്ചിരുന്ന ആ ആസിഡ് എടുത്ത് കുടിക്കാനായിട്ട് 6 മൺസ് ആസിഡ് എടുത്തുകൊണ്ട് പോകുമ്പോൾ ചില കമ്മ്യൂണിസ്റ്റ് സ്നേഹിതന്മാർ കണ്ട് അത് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെറിഞ്ഞു. അവരെ എല്ലാം തല്ലുവാൻ തുടങ്ങി. ഉടനെ അവരെല്ലാവരുമായി ചേർന്ന് എന്നെ പിടിച്ച് ഒരു റബ്ബർ മരത്തിൽ കെട്ടിവെച്ചു. അപ്പോൾ ആ കെട്ടിൽ നിന്ന് തന്നെ റബ്ബർ മരത്തിൽ തല മോതി തലയെ അടിച്ചു മരിക്കണമെന്ന് എൻ്റെ കൈ കെട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ തല കൊണ്ട് മരത്തിനെ നോക്കി അടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ആ സ്ഥാനത്തിൻ്റെ അടുത്ത് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. കേരളത്തിലേക്ക് അരി കടത്തിക്കൊണ്ട് പോകുന്നത് പിടിക്കുവാൻ വേണ്ടി ഇരുന്ന ചെക്ക് പോസ്റ്റ്, അതിൽ ഇരുന്നതായ പോലീസിൻ്റെ അടുത്ത് അവർ ചെന്ന് പറഞ്ഞു. ഉടനെ പോലീസ് വന്ന് എന്നെ കെട്ട് അറുത്ത് സമാധാനപ്പെടുത്തി അവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഏകദേശം 3 മണിക്കൂർ ആ പോലീസ് സ്റ്റേഷനിൽ വച്ച് അനേക ആശ്വാസ വാക്കുകൾ പറഞ്ഞ്, നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്, നിൻ്റെ കുടുംബത്തിൻ്റെ പേര് ഇങ്ങനെ നീ നശിപ്പിക്കുന്നല്ലോ എന്നെല്ലാം പറഞ്ഞ് എന്നെ ആശ്വാസപ്പെടുത്തി ഭവനത്തിലേക്ക് അയച്ചു. അന്ന് രാത്രി ഞാൻ കിടന്ന് ഉറങ്ങി. പിറ്റാൻ ദിവസം രാവിലെ സൂര്യൻ അസ്തമിച്ച ഉടനെ എൻ്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയി. തലവേദന എന്നാൽ സഹിക്കാൻ പറ്റാത്ത വേദനയിൽ 4 ഇലവൻ പഞ്ച് തലയണ വച്ച് തലകീഴായിട്ട് നിന്ന് മലയോട് മല വിളി കേൾക്കും ഞാൻ വേദനയാൽ വിളിക്കുന്ന ശബ്ദം. അങ്ങനെ വളരെ തലവേദനയാൽ ഭാരപ്പെട്ട് കണ്ണിന് കാഴ്ചയില്ലാതെ കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയിൽ പലവിധമായ മരുന്നുകൾ എൻ്റെ തലയിൽ പ്രയോജനപ്പെടുത്തി നോക്കി. എന്നാൽ ഒന്നിലും എനിക്ക് സവിക്കും ലഭിച്ചില്ല. അങ്ങനെ ആയുർവേദിക്കിൻ്റെ സകല മരുന്നുകളും ചെയ്തിട്ടും ഒരു സ്വസ്ഥത കിട്ടാത്തതിൻ്റെ നിമിത്തം ബോംബെ റാണി പാർക്ക് ആസ്പത്രിയിലും മരുന്ന് ചെയ്തു. അതിലും ഒരു സൗഖ്യം കിട്ടാതെ അവസാനം മെട്രാസിലുള്ള GH ആസ്പത്രിയിൽ ഞാൻ അഡ്മിറ്റ് ചെയ്യപ്പെട്ട് 49 ദിവസം ആസ്പത്രിയിൽ കിടന്നു. അല്പ ബോധം വന്ന ഉടൻ തന്നെ ആ ആസ്പത്രിയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുവാൻ ബലം കിട്ടിയതും എവിടെയെങ്കിലും ചെന്ന് മരിക്കണമെന്ന് പറഞ്ഞു എലുമ്പും തോലുമായി. യാതൊരു സ്വസ്ഥബുദ്ധിയും ശരിയായി ഇല്ലാത്ത അവസ്ഥയിൽ കാണപ്പെട്ട് ഫൈനലായിട്ട് മരിക്കണമെന്ന് ആസ്പത്രിയിൽ നിന്ന് ഇറങ്ങി ഒരിടത്തിൽ ചെന്ന് ഒരു ക്ഷേത്രത്തിൻ്റെ അടുക്കൽ ഒരു 20 അടി ആഴമുള്ള ഒരു കിണർ കണ്ടെത്തി. ആ 20 അടി ആഴമുള്ള കിണറ്റിൻ്റെ അടിയിൽ വെള്ളമില്ലാതെ അടിയിൽ പാറയായിരുന്നു. അത് കണ്ട ഉടനെ അതിൽ തലകീഴായിട്ട് ചാടി തല ആ പാറയിൽ പെടുമ്പോൾ തല ഉടയുമല്ലോ എങ്ങനെ വിചാരിച്ച് തലകീഴായി ചാടി അവിടെ വച്ച് എൻ്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് രാത്രി 2 മണിക്ക് ആരുമില്ലാത്ത സമയം നോക്കി ആ കിണറ്റിൽ ചാടി മരിക്കുവാൻ വേണ്ടി രാത്രി കടന്നു പോകുമ്പോൾ ശരീരത്തിൻ്റെ ബലഹീനത കൊണ്ടും ശരിയായിട്ടുള്ള ബലം ശരീരത്തിൽ ഇല്ലാത്തത് കൊണ്ടും കണ്ണും തലയും ചുറ്റി താഴെ വിളുന്നതുപോലെ ഞാൻ അവിടെ വിളുന്നു. ഏകദേശം 8 അടി ദൂരത്തിന് മുൻപേ ഇങ്ങനെ തല ചുറ്റുന്നത് പോലെയും ഈ ലോകം കറങ്ങുന്നത് പോലെയുമുള്ള ഒരു കാഴ്ച കണ്ട് ഞാൻ തറയിൽ വിളുന്നു. ആ സമയത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയായ ദർശനം അവിടെ എനിക്ക് ലഭിച്ചു. എന്നെ സ്നേഹിച്ചവനും എനിക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകിയവനും എൻ്റെ പാപത്തിനു വേണ്ടി എൻ്റെ ശാപത്തിനു വേണ്ടി എൻ്റെ രോഗത്തിനു വേണ്ടി എന്നെ നിത്യ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ സ്വർഗദേശസ്സും മഹത്വങ്ങളും വെടിഞ്ഞ് ദാസരൂപമെടുത്ത് താണിറങ്ങി വന്ന് എനിക്കായി കഷ്ടിപ്പാടുകളെ അനുഭവിച്ച് എനിക്കായി മരക്രൂസ് സുമന്ന് യെരുശലേം വീഥികളിൽ കൂടി നിന്ദയും അവമാനവും സഹിച്ച് കാൽവരിയിൽ തകർക്കപ്പെട്ട പരമപിതാ അവൻ അടക്കപ്പെടപ്പെട്ട് മരിച്ചവരിൽ ആദ്യമായി ഉയിർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനാകിയ ക്രിസ്തു ആ സമയം എനിക്ക് പ്രത്യക്ഷമായി. ലേലൂയ. അവൻ്റെ ആണിപ്പാടുള്ള പൊന്നുകരം എൻ്റെ ശിരസിൽ തൊട്ട ഉടൻ തന്നെ എൻ്റെ ഉള്ളം കാൽ തുടങ്ങി എൻ്റെ ഉച്ചം തലവരയിലും ഇരുന്ന് എന്നെ ഭരിച്ചുകൊണ്ടിരുന്ന സകലവിധമായ രോഗവും ഒരു ക്ഷണത്തിൽ തന്നെ മാറ്റപ്പെട്ട് സൗഖ്യം എനിക്ക് ലഭിച്ചു. അതുമാത്രമല്ല, ആ ദർശനം ലഭിച്ച ഉടൻ തന്നെ എൻ്റെ കൊച്ചു വയസ്സു മുതൽ അതുവരെയിലുമുള്ള എൻ്റെ ഓരോ പാപവും എൻ്റെ കണ്ണു മുന്നേ വെളിപ്പെടാൻ തുടങ്ങി. ഉടനെ ഞാൻ ഹൃദയം പൊട്ടി കരയുവാൻ തുടങ്ങി. അയ്യോ, എൻ്റെ പാപം, മഹാഭയങ്കരമായ പാപം, ഹിമാലയ പർവ്വതത്തേക്കാൾ വലുതായി അത് എന്നെ നെരുക്കുന്നതായി, അത് എന്നെ ഭയങ്കരമായി എന്നെ അമുൾത്തുന്നതായിട്ടുള്ളതായ കാഴ്ച ഞാൻ കാണാൻ തുടങ്ങി. ഉടനെ ആഴമായ പാപ ഉണർവ് ബോധം വന്ന ഉടനെ ഞാൻ കരഞ്ഞ് നിലവിളിച്ച്, കർത്താവേ, ഈ പാപം എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ പാപക്ഷമയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ യാചിപ്പാൻ തുടങ്ങി. ഏത് പാപം ഞാൻ കണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ അറിക്ക ചെയ്യുമോ ആ പാപം കാരിരുളെപ്പോലെ, കാർ മേഘത്തിനെ പോലെ എന്നെ വിട്ട് അകന്നു പോകുന്നത് ഞാൻ കാണുവാൻ സാധിച്ചു. സങ്കീർത്തനം 32 സങ്കീർത്തനം 5 വാക്കിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ഞാൻ എൻ്റെ പാപം മറയ്ക്കാതെ എൻ്റെ ലംഘനങ്ങൾ എല്ലാവറ്റെയും അവനോട് ഏറ്റുപറഞ്ഞു. അപ്പോൾ ദൈവം എൻ്റെ പാപത്തിൻ്റെ ദോഷം ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്നതുപോലെ എനിക്ക് പാപമോചനം പരിപൂർണമായി അവിടെ ലഭിച്ചു. 38 സങ്കീർത്തനത്തിൻ്റെ 18, എൻ്റെ പാപത്തിനെ ഞാൻ ഓർത്തപ്പോൾ പാപത്തിനിമിച്ചം ദുഃഖിച്ച് വ്യാകുലപ്പെടുന്നു എന്ന് ഭക്തൻ പറയുന്നത് പോലെ, ഞാൻ ചെയ്ത പാപത്തിനിമിത്തം വ്യാകുലപ്പെട്ട് ദുഃഖപ്പെട്ട് കരഞ്ഞ് ഓരോ പാപത്തെയും ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അളവില്ലാത്ത പാപമോചനം നൽകിയത് മാത്രമല്ല, പറഞ്ഞു തീരാത്ത സന്തോഷം, പറഞ്ഞു തീരാത്ത സമാധാനം എൻ്റെ ജീവിതത്തിൽ നൽകി. 34 സങ്കീർത്തനത്തിൻ്റെ 18 വാക്യം വായിക്കുമ്പോൾ, നുറുങ്ങുണ്ട് തകർന്ന ഹൃദയമുള്ളവരിന് ദൈവം സമീപസ്ഥനായി വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന തിരുവെഴുത്ത് പ്രകാരം കർത്താവ് എൻ്റെ സകല പാപത്തെയും അവിടെ മോചിപ്പിച്ച് തന്നത് മാത്രമല്ല, പൂർണ്ണമായിട്ടുള്ള ആത്മരക്ഷ എനിക്ക് നൽകി തന്നു. 1 പത്രോസ് 1 അധ്യായത്തിൻ്റെ 8-9 വായിക്കുമ്പോൾ, അവനെ നിങ്ങൾ കാണാതെയും അവനെ സ്നേഹിച്ച് അവന് വിശ്വാസം വയ്ക്കുകയും ചെയ്യുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ ഫലമാകിയ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്ത സന്തോഷം കൊണ്ട് നിത്യ സമാധാനം കൊണ്ട് ആനന്ദിക്കുകയും ചെയ്യുന്നില്ലയോ. ആ വചനപ്രകാരം പറഞ്ഞു തീരാത്ത സന്തോഷവും സമാധാനവും കർത്താവ് എൻ്റെ ജീവിതത്തിൽ നൽകി. ഉടൻ തന്നെ ഞാൻ എന്നെ മുഴുവതുമായി കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു. ഇന്ന് മുതൽ നിനക്ക് വേണ്ടി മാത്രം ജീവിക്കും, നിനക്ക് വേണ്ടി മാത്രം എൻ്റെ ജീവിതം ഇനി പ്രയോജനപ്പെടുമെന്ന് എൻ്റെ കർത്താവിൻ്റെ പാദത്തിൽ എന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ചു. 13 വയസ്സിൽ ഞാൻ ഒരു തീർമാനമെടുത്തിരുന്നു, കമ്മ്യൂണിസത്തിന് വേണ്ടി ചെങ്കുടി പിടിച്ച് മരിക്കണം, വിവാഹം ചെയ്യരുത് എന്നുള്ളതായ തീരുമാനം എൻ്റെ 13 വയസ്സിൽ എടുത്തിരുന്നു. എന്നാൽ ഇവിടെ എൻ്റെ കർത്താവിനെ കണ്ടതും അവൻ്റെ കാൽവരി സ്നേഹം കണ്ടതും എൻ്റെ ജീവനായകൻ എനിക്ക് പ്രത്യക്ഷപ്പെട്ടതും ഉടനെ ഞാൻ ഇനി നിനക്ക് വേണ്ടി മാത്രം ജീവിക്കും, ഈ മെലിഞ്ഞ ശരീരം, ഈ തന്നിരിക്കുന്ന ഒരു ജീവൻ നിനക്ക് വേണ്ടി മാത്രം ഇനി പ്രയോജനപ്പെടുമെന്ന് അർപ്പിച്ച് ഉടനെ അന്ന് തൊട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ചെയ്ത എൻ്റെ ജീവിതത്തിൽ നൽകിയ 4 കാര്യങ്ങൾ: 1, യേശു ക്രിസ്തു സത്യ ദൈവം; 2, യേശു ക്രിസ്തു ഏത് പാപിയെയും രക്ഷിക്കുന്നു, പാപമോചനം നൽകുന്നു; 3, യേശു ക്രിസ്തു ഏത് രോഗിയെയും സൗഖ്യമാക്കുന്നു, അവൻ സൗഖ്യനായകൻ; 4, യേശു ഏത് സമാധാനമില്ലാത്തവർക്കും സമാധാനം നൽകുന്നു, എൻ്റെ ജീവിതത്തിൽ അവൻ അരുളി ചെയ്ത സമാധാനം ഞാൻ ഇതുവരെയിലും തേടി കണ്ടെത്താത്ത സമാധാനം എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന്. ഈ ലോകം തരുന്നത് പോലെയല്ല, ലോകം തരാൻ പറ്റാത്തതും ലോകത്താൽ എടുക്കുവാൻ കഴിയാത്തതുമായ നിത്യ സന്തോഷം എൻ്റെ ഹൃദയത്തിൽ അവൻ പകർന്നു തന്ന് ഈ നാല് കാര്യങ്ങളെയും അതുമുതൽ അവിടെ തുടങ്ങി എല്ലായിടത്തിലും അഞ്ചു പേർ കൂടുന്ന സ്ഥാനങ്ങൾ, മാർക്കറ്റുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷൻ, പ്ലാറ്റ്ഫാം, ഇങ്ങനെ പലയിടങ്ങളിലും ഇത് വിളിച്ച് പറഞ്ഞ് എൻ്റെ കർത്താവിൻ്റെ സാക്ഷിയായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം സന്ധ്യാസമയം ഒരു മരത്തിൻ്റെ മൂട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം ഒരു ദർശനം നൽകി. അതായത് നീ ഒരു ദൈവദാസൻ്റെ അടുക്കിലേക്ക് നീ കടന്നു പോകണമെന്ന് ദർശനത്തിൽ കാണിച്ചു. അപ്രകാരം ദൈവം കാട്ടിയ ദർശന പ്രകാരം ആ ദൈവദാസൻ്റെ അടുക്കിലേക്ക് ഞാൻ കടന്നുപോയി. അവർ എന്നെ ഞാൻ പോകുന്നതിനും അരമണിക്കൂർ മുൻപായിട്ട് ദൈവം ആ ദൈവദാസനോട് ഞാൻ വരുന്ന വിഷയത്തെക്കുറിച്ച് ദൈവം ശരിയായി സംസാരിക്കുകയുണ്ടായിരുന്നു. ആ ദൈവദാസൻ ഞാൻ പോയതും അവർ എന്നെ സ്വീകരിച്ചു. അവിടെ എനിക്ക് തങ്ങുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന് 15 ദിവസം ദൈവവചനത്തിൽ നിന്ന് അനേക കാര്യങ്ങൾ എനിക്ക് എടുത്ത് അവർ പൂർണ്ണമായിട്ടുള്ള മാനസാന്തര്യം, പാപമോചനം, ആത്മരക്ഷ, വീണ്ടും ജനനം, സ്നാനം, ഇതിനുള്ളതായ ഉപദേശം എനിക്കവിടെ അവരാൽ നൽകുവാൻ തക്കവണ്ണം ഇടയായി. ആ ഉപദേശങ്ങൾ കേട്ട ഉടനെ അനുസരിച്ച് പാപമോചനത്തിന് വേണ്ടി എൻ്റെ കർത്താവോട് ചേരുവാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ മരണത്തോട് ഏകീഭവിച്ച് അവൻ്റെ പുനർത്ഥാനത്തിൻ്റെ ഏകീഭവിക്കുവാൻ സ്നാനത്തിന് വേണ്ടി എന്നെ ഏൽപ്പിച്ചു. അന്ന് ഞാൻ സ്നാനപ്പെടുമ്പോൾ എന്നോടുകൂടെ ഇവനെ മാറ്റിയ ഒരു ദൈവമുണ്ടെങ്കിൽ അവനാണ് സത്യ ദൈവമെന്ന് അനേകർ അറിഞ്ഞ് 105 പേർ എന്നോടുകൂടെ സ്നാനക്കടവിൽ ഇറങ്ങുവാൻ ഇടയായി. സാധു ദേവനേശൻ എന്ന ദൈവദാസൻ കീഴിൽ സ്നാനമേറ്റു. 106 പേർ അന്ന് സ്നാനം ഏൽക്കുകയുണ്ടായി. അങ്ങനെ സ്നാനമേറ്റ ശേഷം അനേകർന്ന് ദൈവദാസൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച ഉടനെ അഭിഷേകം കിട്ടുമായിരുന്നു. അത് കണ്ടത് ഞാനും ദൈവത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായിരുന്നു. 12 ദിവസം എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചില്ല. എന്നാൽ 13-ാമത്തെ ദിവസം ഉച്ചയുടെ ശേഷം 3 മണി സമയത്തിൽ കർത്താവോട് ഞാൻ ഒരു നിയമം ചെയ്തു. കർത്താവേ, എൻ്റെ പിതാക്കന്മാരെല്ലാം പ്രാപിച്ച ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അടിമയ്ക്കും ആവശ്യമാണ്. കർത്താവേ, അതിനപാത്രമായ നിലമകൾ എന്നെ വിട്ട് അകറ്റി ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എനിക്ക് വേണമെന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോളാണ് ഒരു പ്രോമിസ്, ദൈവത്തിൻ്റെ വാക്കുത്തത്വ വചനം എൻ്റെ ചിന്തയിൽ വന്നു. പൊല്ലാത്ത തകപ്പന്മാർ തൻ്റെ മക്കളിന് നല്ല അംശങ്ങളെ കൊടുക്കുവാൻ അറിഞ്ഞിരിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ അടുക്കിലേക്ക് അപേക്ഷിക്കുന്നവരിന് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത് എത്ര അധിക നിശ്ചയം എന്ന വാക്കുത്തത്വം കിട്ടിയ ഉടനെ, കർത്താവേ, ഈ ശക്തി ലഭിക്കുന്നത് വരെയും ഇനി ഞാൻ വെള്ളം കുടിക്കത്തില്ല, ഭക്ഷണം ആഹാരം തിന്നത്തില്ല, മുട്ടിൽ മേൽ നിന്ന് എളിക്കത്തില്ല. അങ്ങനെ ഒരു തീർമാനം ചെയ്ത് ദൈവസന്നിധിയിൽ എന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഹൃദയം തകർന്ന് അല്പ കണ്ണീർ വടിയാൻ തുടങ്ങി. കർത്താവേ, ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ അഭിഷേകത്തിന് അപാത്രമായി എൻ്റെ ജീവിതത്തിൽ ഏത് കുറ്റമുണ്ടോ കർത്താവേ കൃപയാൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ത്തി എൻ്റെ ജീവിതത്തിലുള്ള കുറവുകളെ കണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 5 നിമിഷത്തിൻ്റെ അകം ഇടിമുളക്കുമ്പോൾ അന്യഭാഷ അടയാളത്തോട് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവാൽ എന്നെ അഭിഷേകം ചെയ്തു. അല്ലേലൂയ. ആ അഭിഷേകം കിട്ടിയത് മുതൽക്കൊണ്ട് അധികാധികമായ ബലനും സാത്താൻ്റെ ശക്തികളെ ജയിക്കുന്നതായിട്ടും എൻ്റെ ജീവിതത്തിൽ സ്വയത്തിൽ തന്നെ ഒരു വളരെ ജയവും, അതുമുതൽ ദൈവത്തിൻ്റെ വചനങ്ങളുടെ ആഴങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവാൽ എനിക്ക് അധികാധികമായി മനസ്സിലാക്കുവാനും കഴിഞ്ഞു. അതിൻ്റെ ശേഷം കർത്താവിൻ്റെ ദാസനാൽ മിനിസ്ട്രിക്ക് വേണ്ടി ആർഡിനേഷൻ ചെയ്യപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരുന്ന് ചില കൃപാവരങ്ങളെ പ്രാപിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ വേല പലയിടത്തിലും ചെയ്യുവാനായിട്ടുള്ളതായ വിളി ഉണ്ടായി. പൗലോസും ബർണബാസും കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവാസിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ വേലയ്ക്ക് വേണ്ടി അവരെ പിരിച്ചെടുത്തതുപോലെ ദൈവം എന്നെ അവിടെ നിന്ന് പിരിച്ചെടുക്കുവാൻ ഉണ്ടായിരുന്നു. അങ്ങനെ കർത്താവ് എനിക്ക് സാക്ഷിയായി. ഹിമാലയത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ തന്ന് അപ്രകാരം ഹിമാലയ പർവ്വതത്തിലേക്ക് കടന്നുപോയി. ഓരോ ദിവസവും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യ പ്രവൃത്തികളാലും കർത്താവാകിയ ദൈവം എൻ്റെ രോഗത്തിൽ എനിക്ക് സൗഖ്യനാകുമോ? എൻ്റെ ഭാഷ അറിയാത്ത സന്ദർഭങ്ങളിൽ അവൻ എനിക്ക് ഭാഷയായിട്ടും എൻ്റെ ദാരിദ്ര്യത്തിൽ അവൻ ഐശ്വര്യ സമ്പന്നനായിട്ടും എൻ്റെ ബലവീനത്തിൽ അവൻ ബലവാനായിട്ടും എൻ്റെ ആപത്തിൽ അവൻ അനുകൂലമായ സഹായിയായിട്ടും കർത്താവ് എന്നെ നടത്തിയ ഉണ്ടായി. അങ്ങനെ ഹിമാലയ പർവ്വതത്തിൽ ഒരു കുഹയിൽ 8 മാസം പച്ചലയും പച്ചവെള്ളവും കുടിച്ച് പ്രാർത്ഥനയിൽ ഉറ്റിരുന്നു. അപ്പോൾ ദൈവം ദർശനത്തിൽ കൂടി അനേക കാര്യങ്ങൾ, എൻ്റെ ഭാവി, ചെയ്യവേണ്ടിയ മിനിസ്ട്രികൾ എല്ലാവറ്റെയും കുറിച്ച് കർത്താവ് എനിക്ക് പഠിപ്പിക്കുകയുണ്ടായിരുന്നു. ഞാൻ ഒരു ബൈബിൾ സ്കൂളിലോ ബൈബിൾ കോളേജിലോ മറ്റും എവിടെയും ഞാൻ പോയിട്ടില്ല. അങ്ങനെ കർത്താവിൻ്റെ പാദത്തിൽ 8 മാസക്കാലം ഇരുന്നപ്പോൾ ദർശനത്തിൽ കൂടെ, സ്വപ്നത്തിൽ കൂടെ, വചനത്തിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് അനേക കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് ഉപദേശപരമായി പറഞ്ഞു തരിക ഉണ്ടായി. അങ്ങനെ അത് പ്രാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം, നീ മൗനമായിരിക്കേണ്ട കാലം ഇതല്ല, നിന്റെ പ്രവൃത്തിയെ ഞാൻ അറിയുന്നു, നിനക്ക് അല്പബലമിരുന്ന് എൻ്റെ വചനം ആചരിക്കുന്നതുകൊണ്ട് തുറന്ന വാസല് നിനക്ക് മുൻപായി വച്ചിട്ടുണ്ട്, ഒരു മനുഷ്യന് അത് അടയ്ക്കുവാൻ പറ്റത്തില്ല എന്ന് പരമപിത അരുളി ചെയ്ത് ഒരു ദർശനം തന്ന് മലയിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ട് ദൈവം കാണിച്ചു. അപ്രകാരം മലയിൽ നിന്ന് ഇറങ്ങി വന്ന് മെട്രാസിൽ വന്ന ഉടൻ തന്നെ ദൈവം പല രാജ്യങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകുവാൻ തുടങ്ങി. അങ്ങനെ കർത്താവിൻ്റെ സാക്ഷ്യ, ആദ്യം എൻ്റെ അടുത്ത അയൽവക്ക ദേശമായ ശ്രീലങ്ക, അടുത്തത് മലേഷ്യ, സിംഗപ്പൂർ, തായ്ലാൻഡ്, ഹാങ്കോങ്, ചൈന, കൊറിയ, തൈവാൻ, ജപ്പാൻ, അമേരിക്ക, കാനഡ, യൂറോപ്പിൻ്റെ എല്ലാ രാജ്യവും, അതുമാത്രമല്ല കർത്താവിൻ്റെ മഹത്വം കണ്ണാരെ കാണുവാൻ യെരുശലേമിലും അവൻ എന്നെ യാത്രയിൽ നടത്തി. ഇപ്രകാരം കർത്താവിൻ്റെ വേല ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ മെട്രാസിൽ ശ്രീപെരമ്പത്തൂർ എന്ന സ്ഥലത്തിൻ്റെ രാജീവ് ഗാന്ധി വെടിയേറ്റ് മരിച്ചതിൻ്റെ അടുത്ത് ഒരു വളർവരം എന്നതായ ഒരു വില്ലേജിൽ ഒരു സ്ഥലം ഒരു കൊച്ചിനു വേണ്ടി പ്രാർത്ഥിച്ച് അതിന്മൂലം ആ സ്ഥലം കിട്ടുവാൻ ഇടയായി. ആ സ്ഥലത്തിൽ സിയോൺ നഗർ എന്നതായ നാമത്തിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ആ സ്ഥലത്തിൽ ഒരു ആശ്രമം പണിഞ്ഞ് അവിടെ ചില വിധവകൾ പലവിധമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വഹിച്ച് കർത്താവിൻ്റെ വേല അവിടെ മയ്യമായി വച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്രകാരം കർത്താവ് തരുന്ന കൃപയ്ക്കും അവൻ്റെ അവനിൽ വച്ചിരിക്കുന്ന വിശ്വാസത്തിനും അവൻ നൽകിയ കൃപയ്ക്ക് തക്കവണ്ണം ഇതുവരെയിലും പ്രവർത്തിക്കുവാൻ ദൈവം ഇടയാക്കി. ഈ സാക്ഷ്യം ശ്രദ്ധിക്കുന്ന പ്രിയരെ, കർത്താവായ യേശുവിന് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ആത്മീകമായി, ഭൗതികമായി, ശാരീരിക പ്രകാരമായി സകല നന്മകളും ഈ ലോകത്തിൽ നൽകി നമ്മുടെ ഈ ലോക ജീവിതം കർത്താവോട് കൂടെ സകല നന്മകളിലും സകല അനുഗ്രഹങ്ങളിലും സകല സമാധാനത്തോട് സന്തോഷത്തോട് അവൻ ഈ മരുഭൂമി യാത്രയിൽ നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ നടത്തി യേശു ക്രിസ്തുവിനെ സേവിക്കുന്നതുകൊണ്ട് കൊലോസ്യ ലേഖനം 3:23 വായിക്കുന്നത് പോലെ അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്ന് അറിഞ്ഞ് നാം അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് അവനെ സേവിച്ച് അവൻ്റെ കൽപ്പന അനുസരിക്കുമ്പോൾ ആവർത്തന പുസ്തകം 7:9 പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളെ സ്നേഹിച്ച ദൈവം 1000 തലമുറകളോളം അവൻ അനുഗ്രഹങ്ങളെ പകർന്നു തരുന്ന അവൻ്റെ കാരുണ്യ പിതാവിൻ്റെ പ്രമാണങ്ങളെയും ചട്ടങ്ങളെയും കൈക്കൊണ്ട് നാം ജീവിക്കുമ്പോൾ ഈ ലോകത്തിലും ഇനി വരുവാൻ വെളിപ്പെടാൻ പോകുന്ന നിത്യ രാജ്യമായി അവൻ്റെ സ്വർഗരാജ്യത്തിലും പങ്കുതരാൻ അവൻ മതിയായവനായിരിക്കുന്നു. അവൻ്റെ കൃപയിൽ ആശ്രയിച്ച് അവനിൽ ശരണം പ്രാപിക്കുന്ന ഏവരും ഭാഗ്യവാൻ. ഈ സാക്ഷികളാൽ, ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സുഖവും സമാധാനവും നിങ്ങൾ എല്ലാവരോടും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.